إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفعينا بالخلق الأول بل هم في لبس من خلق جديد സ്നേഹം ഉള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഈ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം എന്ന ആദർശം സമഗ്രവും സമ്പൂർണവുമാണ് ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കേണ്ടതോ അതല്ലെങ്കിൽ കാലഘട്ടത്തിന് ഇണങ്ങാത്തതാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതോ ഇല്ലാത്ത രൂപത്തിൽ അതേപോലെ സ്വർഗം നേടിയെടുക്കാൻ ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഏതെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം എന്ന ആദർശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാ മിൻ ശൈഇൻ യുഖർബുകും മിനൽ ജന്നതി വയുബ്ഇദുകും മിനൽ നാരി ഇല്ലാ വഖദ് അമർതുകും ബി സ്വർഗത്തിലേക്ക് നിങ്ങളെ അടിപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതേപോലെ നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് സ്വർഗം നേടിയെടുക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കേണ്ടതുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായും അറിയിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ വഇന്നഹു മാ മിൻ ശൈഇൻ യുഖരിബുകും മിനന്നാരി വയുബഇദുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് നഹൈതുകും അൻ. അതേപോലെ നരകത്തിലേക്ക് അടുക്കുകയും സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് ഞാൻ വിലക്കിയിട്ടുമുണ്ട്. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, അതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വർഗം നേടിയെടുക്കാൻ ഒരു വിശ്വാസി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വ്യക്തമായും നമ്മുടെ മുന്നിലുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പൂർണ്ണമായ നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുൻകാല പ്രവാചകന്മാരുടെ സമൂഹം ചെയ്തതുപോലെയുള്ള വേദഗ്രന്ഥത്തിൽ കൈകടത്തുക എന്നുള്ള വലിയ അപരാധം അവസാന കാലഘട്ടത്തിലെ ജനസമൂഹം ചെയ്തിട്ടില്ല. അഥവാ വേദഗ്രന്ഥത്തിൽ കൈകടത്തി തങ്ങൾക്ക് അനുകൂലമായതിനെ കൂട്ടിച്ചേർക്കുകയും തങ്ങൾക്ക് പ്രതികൂലമായി വരുന്നതിനെ എടുത്തു കളയുകയും ചെയ്യുക എന്ന വലിയ ഒരു അപകടം ഇന്നത്തെ സമൂഹം ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. എന്നാൽ പരലോകത്ത് പ്രതിഫലം ലഭിക്കും, സ്വർഗത്തിലേക്ക് അടുക്കുവാൻ സാധിക്കും, അള്ളാഹുവിന്റെ തൃപ്തിയും സാമീപ്യവും അവന്റെ ഇഷ്ടവും നേടിയെടുക്കാൻ സാധിക്കും എന്ന രൂപത്തിൽ ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ പലവിധ കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിന്റെ വക്താക്കളായി ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. വേദഗ്രന്ഥത്തിൽ നിന്നൊന്നും എടുത്തു മാറ്റിയിട്ടില്ല, വേദഗ്രന്ഥത്തിലേക്കൊന്നും കൂട്ടിച്ചേർത്തിട്ടുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇസ്ലാമിന്റെ ലേബലിലേക്ക് കടന്നു വരികയും അതെല്ലാം മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുമെന്ന രൂപത്തിലുള്ള ഒരു പ്രചരണം മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണേണ്ടത്. റബ്ബിന്റെ അടുപ്പം നേടിയെടുക്കണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സ്വർഗത്തിൽ ഉന്നതമായ പദവി നമുക്ക് ലഭിക്കണം, അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ജന്നാത്തുൽ ഫിർദൌസിൽ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടക്കാരായി നമുക്ക് മാറേണ്ടതുണ്ട്, അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്താണ് അതിന് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ദിവസം നമ്മൾ എല്ലാവരും പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. 110 ആയത്തുകളുള്ള 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ് ഒരു വിശ്വാസി ഓതണം. അതിന്റെ പുണ്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ അവസാനത്തെ ആയത്തിൽ അതിന്റെ ഒരു ഭാഗത്ത് റബ്ബ് പറയുന്നുണ്ട്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹ വല യുസ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നവർ സ്വർഗത്തിൽ വെച്ചു മാത്രമാണ് റബ്ബിനെ കാണുക സാധ്യമാവുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റൊരാൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക സാധ്യമല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് റബ്ബിനെ ജന്നാത്തുൽ ഫിർദൌസിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ, അവൻ പ്രവർത്തിക്കട്ടെ എന്നല്ല പറഞ്ഞത്, അവന്റെ പ്രവർത്തനം ഏറ്റവും നല്ലതാകട്ടെ. അവന്റെ പ്രവർത്തനം ഏറ്റവും നല്ലതാകണമെങ്കിൽ എന്തു വേണം? അവിടെ അള്ളാന്റെ റസൂലിന്റെ മാതൃക കൊണ്ടുവരണം. അമൽ ചെയ്താ പോരാ, ആ അമലിൽ അള്ളാന്റെ റസൂൽ എങ്ങനെയാ ചെയ്തത് അത് കൃത്യമായിട്ടും ഒരാൾ പാലിക്കുകയാണെങ്കിൽ അയാൾക്ക് റബ്ബിനെ കാണാം. രണ്ടാമത്തത് വലാ യുസ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ആരാധനയിൽ ഒരാളെ പോലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്താൽ, അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന കലിമത്തു ശഹാദ വിശ്വാസത്തിന്റെ ഭാഗവും അമലിന്റെ ഭാഗവും പരിപൂർണമായും ഒരാൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അറിഞ്ഞു മാറുവാനും, അതേപോലെ തന്നെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് കേവലം നാവിലൂടെ ഉച്ചരിക്കലല്ല, മറിച്ച് അത് പ്രവർത്തന രംഗത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഭാഗമാണ്. ഇത് രണ്ടും ഒരാൾ പൂർത്തീകരിച്ചാൽ അയാൾക്ക് നാളെ സ്വർഗത്തിൽ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫമൻ യഖാഫു റബ്ബഹു യൗമ ലിഖാഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ഒരാൾ തന്റെ റബ്ബിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. തന്റെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടതുണ്ടല്ലോ, തന്റെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുമല്ലോ, തന്റെ അധ്വാനത്തെ കുറിച്ച് ചോദിക്കുമല്ലോ, മറുപടി പറയേണ്ടതുണ്ടല്ലോ എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ പേരിൽ റബ്ബിനെ ഭയപ്പെടുക. വയുറാഖിബഹു അലാ മഅസിയഹി, അവന്റെ പാപങ്ങളെ കുറിച്ച് അവൻ സദാ ജാഗ്രതയുള്ളവനാവുക. തെറ്റുകളിലേക്ക് പോകുമ്പോ തന്റെ റബ്ബ് തന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനെ ഭയപ്പെടുക. വയർജു സദാബഹു അലാ ത്വാഅതിഹി, തന്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചു. അഥവാ തന്റെ റബ്ബിനെ ഭയപ്പെടുക, പാപങ്ങളെ പേടിക്കുക, ചെയ്യുന്ന അമലുകൾക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലത്തെ തേടുക എന്നുള്ളതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ വിശദീകരിക്കുകയാണ്. അതേ സൂറത്തിന്റെ തൊട്ടുമുന്നയുള്ള ചില ആയത്തുകൾ 103, 104, 105 ആയത്തുകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ പല അമലുകളും പല കോലത്തിൽ നിർവഹിക്കുന്നവരാണ്. എന്താണ് ഇതിന്റെ മാനദണ്ഡം ആർക്കും കൃത്യമായി അറിയുകയില്ല. ആരൊക്കെയോ ചെയ്തു, ആരൊക്കെയോ പറഞ്ഞു, കാലാകാലമായി അനുഷ്ഠിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ അല്ലാന്റെ റസൂലിന്റെ ചര്യയുണ്ടോ, അല്ലാഹു വഹിയിലൂടെ അറിയിച്ചതാണോ, പ്രവാചകന്റെ മാതൃകയുണ്ടോ, സഹാബത്തിന്റെ മാതൃകയുണ്ടോ, പരിശോധിക്കാതെ നല്ല തഖ്വയോടുകൂടി, നല്ല സൂക്ഷ്മതയോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി സമയവും ആരോഗ്യവും സമ്പത്തുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് കൂടി ശ്രദ്ധിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. അല്ലാഹു റസൂലിനോട് പറയുകയാണ്, ഖുൽ, നബിയെ അങ്ങ് പറയണം, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, പ്രവർത്തനങ്ങൾ നഷ്ടത്തിലായി പോകുന്ന ആളുകളെ കുറിച്ച് നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. പ്രവർത്തനങ്ങൾ പരലോകത്ത് പുണ്യം കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നഷ്ടത്തിലാക്കി കളയുന്നവരെ കുറിച്ച് നബിയേ നാം നിങ്ങൾക്ക് പറഞ്ഞു തരയട്ടെയോ. അന്നിട്ടല്ല പറയുന്നു, അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ പിഴവിലാക്കി കളഞ്ഞവരാണ്. പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതെല്ലാം പിഴച്ച മാർഗത്തിലൂടെ പോവുകയാണ്. വഹും യഹ്സബൂൻ, ആ പ്രവൃത്തി ചെയ്യുന്നവർ വിചാരിക്കുന്നതോ, അന്നഹും യുഹ്സിനൂന സുൻആ, ആ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച രൂപത്തിൽ പ്രവർത്തിക്കുന്നത് അവരാണ് എന്ന് അവർ വിചാരിക്കുകയാണ്. ചില അമലുകൾ ചെയ്യുന്നു, ദീനിൽ അതിനടിസ്ഥാനമില്ല. ചില പ്രവൃത്തികൾ ചെയ്യുന്നു, പ്രവാചകന്റെ ചര്യയില്ല, പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്നവർ എന്തു വിചാരിക്കുന്നുണ്ട്, ഇതാണ് ഏറ്റവും നല്ല പ്രവർത്തനം, പരലോകത്ത് പുണ്യം നേടുന്ന, റബ്ബിന്റെ അടുപ്പം കിട്ടുന്ന, റബ്ബിന്റെ തൃപ്തി ലഭിക്കുന്നവർ ഞങ്ങളാണ് എന്ന് അവർ സ്വയം വിചാരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. കാരണം എന്താ? ഉലൈക്കല്ലദീന കഫറു ബിആയാത്തി റബ്ബിഹിം വലിഖാഇഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതും തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിച്ചു തള്ളിയവരാണ് അവർ. മാത്രമല്ല ഫഹബിത്ത് അഅ്മാലുഹും, അവരുടെ പ്രവൃത്തികളൊക്കെ നിഷ്ഫലമായി പോയിരിക്കുന്നു. അല്ലാന്റെ കൽപ്പനയില്ലാത്ത, റസൂലിന്റെ ചര്യയില്ലാത്ത പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ അതെല്ലാം നിഷ്ഫലമായി പോയിരിക്കുന്നു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഫലനുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അതിന് യാതൊരു തൂക്കവും റബ്ബിന്റെ കോടതിയിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ കൃത്യമായ പ്രമാണബദ്ധമല്ലാതെ ആരെങ്കിലും ഒരാൾ അമല് ചെയ്താൽ അത് പരലോകത്ത് നിഷ്ഫലം എന്ന് ഈ ആയത്തുകൾ വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവർ ഇരിപ്പൊന്ന് മാറ്റിയിരിക്കാം. ഉറങ്ങാൻ കിട്ടിയൊരു അവസരം എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണ്ട, വെള്ളിയാഴ്ച ജുമായ ആരും ഉപയോഗപ്പെടുത്തണ്ട, ആ നെയ്യത്തോടുകൂടി ആരും പള്ളിയിലേക്ക് വരുവോ വേണ്ട. വലിയ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ ഉറക്കം വരും, സ്വാഭാവികമാണ് ഈ തണുപ്പ് കിട്ടുമ്പോ. അപ്പൊ അത് കിട്ടിയ അവസരം എന്നുള്ള രൂപത്തിൽ ആരും എന്ത് ചെയ്യരുത്, ഉപയോഗപ്പെടുത്തരുത്. ഇരിക്കുന്ന രീതിയുടെ കുഴപ്പമാണ് ഒന്ന് മാറിയിരിക്കാം, എന്നിട്ട് മാറുന്നില്ലെങ്കിൽ പോയി സ്ഥലം മാറിയിരിക്കാം, എന്നിട്ടും പറ്റില്ല പോയി പുറത്തു പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി പോരാ. അത് നിർദ്ദേശമാണ്, ജുമായിൽ പാലിക്കേണ്ട നിർദ്ദേശമാണ്. അതുപോലെ തന്നെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുക, ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പിടുത്തം ഒഴിവാക്കണം. മുട്ടിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, മുട്ടിങ്ങനെ കുത്തിവെച്ചിട്ട് അതിനെങ്ങനെ ചേർത്ത് പിടിച്ച്, ഇതൊക്കെ ഖുത്ബകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ അശ്രദ്ധ കാരണമായിരിക്കും, ആരെങ്കിലും അങ്ങനെ ഇരുന്ന അവരുടെ ജുമാ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചിട്ടോ കാലിൽ ഇങ്ങനെ മുട്ട് ചേർത്ത് വെച്ചിട്ട് കെട്ടി പിടിച്ചിട്ടൊന്നും ഇരിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കണം. അതുകൊണ്ട് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാന്റെ നിർദ്ദേശവും റസൂലിന്റെ ചര്യയും അതിലുണ്ടായിരിക്കണം. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിലേക്ക് റമദാൻ മാസത്തിൽ എന്നതുപോലെ, അതുപോലെ റജബ് മാസത്തിൽ എന്നതുപോലെ, റബിയുൽ അവ്വൽ മാസത്തിൽ എന്നതുപോലെയുള്ള ചില ബിദ്അത്തുകൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷഅബാൻ മാസത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ നിലകൊള്ളുന്നത് ഷഅബാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൽ ചില ബിദ്അത്തുകളുണ്ട്, അതേപോലെ തന്നെ റബിയുൽ അവ്വൽ മാസത്തിൽ ബിദ്അത്തുണ്ട്, റജബ് മാസത്തിലും ബിദ്അത്തുണ്ട്, അതേപോലെയുള്ള ചില ബിദ്അത്തുകൾ ഷഅബാൻ മാസത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടവർ തന്നെയാണ്. ആ ബിദ്അത്തിന്റെ പിന്നാലെ പോയാൽ നാളെ പരലോകത്ത് ചെയ്ത അമലുകൾ നഷ്ടത്തിലാവുക മാത്രമല്ല, ബിദ്അത്തിന്റെ വക്താക്കളായി എന്നതിന്റെ പേരിൽ പരലോകത്ത് റബ്ബിന്റെ ശിക്ഷയ്ക്കും വിധേയരായിത്തീരും എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഇസ്ലാമിൽ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും പ്രത്യേകതകളുണ്ട്, അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നാല് മാസങ്ങൾക്കും അതേപോലെ റമദാൻ മാസത്തിനും ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ദുൽഖഅദ മാസം, അതേപോലെ ദുൽഹിജ്ജ, മുഹറർ, റജബ്, ഈ നാല് മാസങ്ങൾക്കും റമദാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞതുകൊണ്ട് ആ മാസത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ തന്നെ അറഫ ദിവസത്തിനും അതുപോലെ ദിക്റിന്റെ മജ്ലിസുകൾക്ക്, ഇതുപോലെ മുസ്ലിം സമൂഹം ഒരുമിച്ചിരിക്കുന്ന ദീന് പഠിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്ന സദസ്സുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിനും അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾക്കും അതുപോലെ തിങ്കൾ വ്യാഴം ദിവസങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് ഈ ദിവസങ്ങളെയും ഈ മാസങ്ങളെയും ഈ സമയങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലി റബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും നഫഹാത്തിൻ, തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റബ്ബ് വർഷത്തിലെ ചില ദിവസങ്ങളിൽ ചില ദാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ദാനങ്ങൾ നൽകിയിരിക്കുകയാണ്, അമല് ചെയ്താൽ കൂടുതൽ പുണ്യം എന്ന രൂപത്തിൽ നിങ്ങൾക്ക് വർഷത്തിലെ ചില ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനങ്ങൾ നൽകിയിരിക്കുകയാണ്. അലാ, അറിയണം, ഫതഅറദൂ ലഹാ, അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതാ മാസം അത്, ഏതാ ദിവസം അത്, ഏതാ സമയം അത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മാത്രമല്ല അള്ളഹാനോട് നിങ്ങൾ ചോദിക്കണം, അയ്യസ്തുറ ഔറാത്തിക്കും, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ റബ്ബ് മറച്ചു വെക്കാൻ, ന്യൂനതകൾ മറച്ചു വെക്കാൻ. ന്യൂനത മറ്റുള്ളവർ പറഞ്ഞിടക്കല്ല, ന്യൂനതകളെ മറച്ചു വെക്കണം. ആ ന്യൂനത മറച്ചു വെക്കാനായിട്ട് റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം, വഅയ്യുമിന റൗആതിക്കും, നിങ്ങൾ എന്തിനെ പേടിക്കുന്നുവോ ആ പേടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിർഭയത്വം കിട്ടാനും വേണ്ടിയിട്ട് ഈ പ്രത്യേകമായ മാസങ്ങൾ ദിവസങ്ങൾ സമയങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ചു. എന്തിനാണത്? ഉപയോഗപ്പെടുത്താനാണ്. ആ സമയങ്ങളും മാസങ്ങളും ദിവസങ്ങളും കൃത്യമായി കണക്കാക്കി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. ഇതേപോലെയുള്ള ചില പ്രത്യേകതകൾ ഷഅബാൻ മാസത്തിന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഷഅബാൻ മാസത്തിലെ ദിവസങ്ങൾക്ക് അതിന് ചില പ്രത്യേകത കാണുവാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഏതാനും ചില ഹദീസുകളുടെ അടിസ്ഥാന ാണ് ആ പ്രത്യേകതകൾ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, വമാ റഅയ്തുഹു അക്തറ സിയാമൻ മിൻഹു ഫീ സഅബാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅബാനേക്കാൾ കൂടുതൽ നോമ്പ് വേറെ ഏതെങ്കിലും മാസങ്ങളിൽ നോക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഏത് നോമ്പാണ്? സുന്നത്ത് നോമ്പ്. റമദാനിൽ മാത്രമാണ് 30 ദിവസവും തികച്ച് ഒരാൾ നോമ്പെടുക്കാൻ പാടുള്ളൂ. ആ റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പുണ്ട്, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പുണ്ട്. അങ്ങനെ കൃത്യത പാലിക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ റമദാൻ മാസം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായ നോമ്പുകൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് റസൂലിന്റെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ഈ മാസത്തിൽ എന്ന് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ചോദിച്ച സമയത്ത് നബി പറഞ്ഞു, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാന, റമദാൻ മാസത്തിന്റെയും റജബ് മാസത്തിന്റെയും ഇടയിൽ വരുന്നത് കൊണ്ട് ഈ മാസത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യും? അശ്രദ്ധരായി പോകും. വരുന്നത് റമദാനാണല്ലോ, അണ്ട് റമദാനിലെ തയ്യാറെടുപ്പുകൾ, മുന്നേയുള്ളത് റജബാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളും അശ്രദ്ധരായി പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്. തുർഫഉ ഫീഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണിത്. റബ്ബിലേക്ക് അമലുകളൊക്കെ ഉയർത്തപ്പെടുന്ന മാസമാണിത്. അതുകൊണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു, എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ. ഞാൻ നോമ്പുകാരനായിരിക്കെ, ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ അമൽ റബ്ബിങ്കലേക്ക് ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ അമൽ ഉയർത്തപ്പെടുമ്പോ നമ്മളും നോമ്പുകാരനായിക്കൊണ്ടിരിക്കെ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളെ വർദ്ധിപ്പിക്കുവാനുള്ള അനുവാദം ഈ ശഅബാൻ മാസത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ മാസത്തിന് ഇങ്ങനെയൊരു പ്രത്യേകത പറയാനുള്ള കാരണമായിക്കൊണ്ട് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഈ മാസത്തിൽ നോമ്പ് പ്രകാരം ശ്രേഷ്ഠതയാക്കാനുള്ള കാരണം എന്തായിക്കൊണ്ട് പറയുന്നു, സിയാമുഹു കതംരീനി അലാ സിയാമി റമളാൻ, റമദാൻ മാസത്തിലെ നോമ്പിന് മുൻപുള്ള ഒരു പരിശീലനമാണ് ശഅബാൻ മാസത്തിലെ നോമ്പ്. റമദാൻ മാസം വരികയാണല്ലോ, അപ്പൊ റമദാൻ മാസത്തിലെ നോമ്പിലേക്കുള്ള ഒരു പരിശീലനമാണത്. അതേപോലെ തന്നെ നോമ്പിന്റെ ലദ്ദത്ത്, ആ നോമ്പിന്റെ സുഖമാസ്വദിക്കുവാനുള്ള ഒരവസരവുമാണ്. മാത്രമല്ല, വരുന്ന റമദാൻ മാസത്തെ നേരിടാൻ സാധിക്കും ബിഖുവത്തിൻ വനസാത്തിൻ, നല്ല ശക്തിയോടും നല്ല ഉന്മേഷത്തോടും കൂടിയിട്ട് വരുന്ന റമദാനിനെ വരവേൽക്കുകയും ചെയ്യാം. ഇത്തരം ഹിക്മത്തുകളാണ്, ഇത്തരം നിർദ്ദേശങ്ങളാണ് ഈ ശഅബാൻ മാസത്തിലെ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കുന്നത് എന്ന് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ശ്രേഷ്ഠത. എന്നാൽ ഈ മാസത്തിൽ ഈ ശ്രേഷ്ഠതകളെക്കാൾ വലിയ ശ്രേഷ്ഠതയായിക്കൊണ്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, എന്നാ ബറാഅത്ത് രാവുന്ന, അങ്ങനെ രാവുണ്ടോ? അങ്ങനെ രാവില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അങ്ങനെ രാവില്ല. അങ്ങനെ രാവിനെ കുറിച്ച് പറയപ്പെടുന്നത് തീർച്ചയായും ഒരു ദുർവ്യാഖ്യാനമാണ്. മുൻഗാമികളായ ഒറ്റ മുഫസ്സിറുകൾ പോലും, വിശുദ്ധ ഖുർആനിന് വിശദീകരണം രചിച്ച ഒരൊറ്റ മുഫസ്സിറുകൾ പോലും ശഅബാൻ 15-നാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് അത് ഖുർആനിലെ വ്യക്തമായ നസ്സിന്, വ്യക്തമായ നിർദ്ദേശത്തിന് അത് പരിപൂർണ ഘടകവിരുദ്ധമാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഏതൊരു കുട്ടിക്കും അറിയാമല്ലോ എന്നാ ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. ഏതൊരു കുട്ടിക്കും അറിയാം, ഒരു സംശയമില്ല. റമദാനിന്റെ ഇനി നടക്കാനിരിക്കുന്ന ഏതേത് ക്ലാസുകൾ പരിശോധിച്ചു നോക്കിക്കോ, നിങ്ങൾ അവിടെ 2-3 ആയത്തുകൾ നിർബന്ധമായും കേട്ടിരിക്കും. ഒന്നാമത്തെ ആയത്ത്, രണ്ടാമത്തെ അധ്യായത്തിലെ 185-ാമത്തെ ആയത്താണ്. സഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നുള്ളതിൽ ഒരാൾക്ക് സംശയമില്ല, സംശയിക്കാൻ പാടില്ല. സംശയിച്ചാൽ ഖുർആന്റെ ആയത്തിനെതിരായിട്ടുള്ള വിശ്വാസം അത്. അതുകൊണ്ട് ഏതാ മാസം, ആ മാസം ഏതാണ്? അത് റമദാൻ മാസമാണ്. ശരി, റമദാൻ മാസത്തിലെ ഏത് ദിവസത്തിലാണ്, ഏത് ദിവസത്തിലാണ്? നമ്മൾ പിന്നിലേക്ക് പോരുക, ഒന്നാമത്തെ ജുസ് കഴിഞ്ഞ് 30 വരുമ്പോൾ സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദറിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് തീർച്ചയായും നാം ഇതിനെ അവതരിപ്പിച്ചത്. അപ്പൊ റമളാ മാസത്തിൽ ഏത് ദിവസത്തിലാ? ലൈലത്തുൽ ഖദറിലാണ്. ആർക്കാ സംശയം? സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരുക്കി വെച്ച കെണിയിലേക്ക് അറിയാതെയും അറിയും ചെന്ന് ചേരുന്ന ചില പൗരോഹിത്യമുണ്ട് ഇവിടെ. ആ പൗരോഹിത്യം കാട്ടിക്കൂട്ടുന്ന ചില വേലത്തരങ്ങളാണിത് എന്ന് മനസ്സിലാക്കാൻ പക്വതയുള്ള നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. കാരണം അങ്ങനെ അമല് ചെയ്താൽ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എത്രയും പാപമുള്ളവർക്കും ആ പാപം പൊറുത്തു കൊടുക്കുമെന്ന തീർത്തും ദുർബലമായ കെട്ടിച്ചമച്ച ഒരു ഹദീത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവർത്തനം പോകുന്നത്. ഒറ്റയാളും പറയില്ല, അല്ലാഹു റസൂൽ പറഞ്ഞു എന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നെന്ന് പറയില്ല. പിന്നെ ആരോ ഉദ്ധരിച്ചു, ഏതോ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂല് ശഅബാൻ 15-നാണ് ഖുർആൻ ഇറങ്ങിയത് എന്നും ആ ശഅബാൻ 15-ന് നോമ്പ് നോക്കണമെന്നും ആ ശഅബാൻ 15-ന് ദാനം നൽകണമെന്നും ആ ശഅബാൻ 15-ന് പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കണമെന്നും ആ ശഅബാൻ 15-ന് ധാരാളമായി ഖുർആൻ ഓതണമെന്നും ധാരാളമായി നമസ്കരിക്കണമെന്നും പറയുന്ന റിപ്പോർട്ടുകൾ തീർത്തും ദുർബലവും കെട്ടിച്ചമച്ച. അതുകൊണ്ട് മുസ്ലിം സമൂഹം അങ്ങനെ എന്ത് ചെയ്യരുത്, ഏതെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് പോരുത്. അത് ജൂതനസാറാക്കളാണ് അല്ലേ? ജൂതനസാറാക്കൾക്ക് കഴിഞ്ഞ വർഷം ഇല്ലാത്തൊരു കർമ്മം ഈ വർഷം ഏതെങ്കിലും പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ അവർക്കതായി. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല. അങ്ങനെയാകരുത് നമ്മൾ, അങ്ങനെയാകെ പാടില്ല നമ്മൾ. കാരണം എന്താ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും നല്ല ഉമ്മത്താരാ നിങ്ങളാണ്. നിങ്ങളാണ് വിശുദ്ധ ഖുർആന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അൻതുമുൽ അഅലൂനൈൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണോ? നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്റെ പിന്നാലെ പോയിട്ട് അമൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് റബ്ബിന് ഇഷ്ടം കിട്ടുകയില്ല, മറിച്ച് അവന്റെ കോപം മാത്രമായിരിക്കും ലഭിക്കുക. കാരണം അല്ലാഹുടെ ആദർശത്തിനെതിരായിക്കൊണ്ട് ഒരു അമൽ നിർവഹിച്ചു എന്നതിന്റെ പാപഭാരം പേറിക്കൊണ്ട് നാളെ പരലോകത്ത് വേദനയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് വിശ്വാസികളെ നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു നോമ്പല്ലേ എന്ന് കരുതിയിട്ട് ആരും പോയിട്ട് ശഅബാൻ 15 നോമ്പ് പിടിക്കണ്ട. അന്നൊരു ബിദഅത്ത് നിലനിൽക്കുന്നു എങ്കിൽ അതിനോടുള്ള ബറാഅ്, അതിനോട് വിട്ടു നിൽക്കേണ്ടത് എങ്ങനെയാ? അന്ന് നോമ്പെടുക്കാതെയാണ്. അന്ന് പ്രത്യേകമായി ഒരു ഭക്ഷണം, കുറെ ഭക്ഷണം മാറ്റി വെക്കും. ആർക്കാത്? മരിച്ചുപോയവരുടെ റൂഹ് വന്ന് കഴിക്കും പോലും. എവിടെന്ന് ഈ വിശ്വാസം കിട്ടിയ നമുക്ക്? അല്ലാഹു റസൂൽ പഠിപ്പിച്ച നീല്ലാതുണ്ടോ? ഭക്ഷണം കുറച്ച് മാറ്റിവെക്കുക, വേണമെങ്കിൽ മുറ്റത്തിറക്കി വെക്കുക, എന്നാലോ മരിച്ചുപോയവരുടെ റൂഹ് അത് വന്ന് കഴിക്കും പോലും. ആരുടെ വിശ്വാസം ഇത്? ഇസ്ലാമിന്റെ വിശ്വാസം? അത് റൂഹിനെങ്ങനെ അഴിച്ചുവിട്ടേക്ക അല്ലാഹു? അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. അതിലേക്കൊരിക്കലും നമ്മൾ പോകരുത്. മാത്രമല്ല ദീർഘായുസ് ലഭിക്കുവാൻ അതേപോലെ തന്നെ 3 യാസീനുകൾ ഓതണം. ദീർഘായുസ് ലഭിക്കാൻ, ഭക്ഷണം ലഭിക്കാൻ, അതുപോലെ തന്നെ മറ്റു ചില ഒന്ന് മരിച്ചുപോയവർക്കും വേണ്ടിയിട്ട് യാസീൻ ഓതണം. ഇതൊക്കെ ദുർബലമാണ്. ഒരിക്കലും അതിന്റെ പിന്നാലെ പോകരുത്. ഒരിക്കലും ഒരു മുസ്ലിം അതിന്റെ പിന്നാലെ പോകരുത്. എന്നിട്ടും ദുർവാശി കാണിച്ച ആരെങ്കിലും പോയാൽ അല്ലാഹുവിന്റെ റസൂലിനോട്, അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ച് അല്ലാഹുവിനോടും റസൂലിനോടും ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അവനെ തിരിഞ്ഞ വഴിക്ക് തൂടും. പക്ഷേ അവന് വരാനിരിക്കുന്നത് ഭയാനകമായ നരകമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധാരാളമായി ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ആയത്താണ് സൂറത്ത് ദുഹാനിലെ 3-4 ആയത്തുകൾ. സൂറത്ത് ദുഹാൻ 44-ാമത്തെ അധ്യായം 3-4 ആയത്ത്. ഇതിപ്പോ ഒരു ലഘുലേഖയായിട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ ദിവസം ബറാഅത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ലൈലത്തുൽ മുബാറക്ക ഏതാണ്? അത് ശഅബാൻ 15-ാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ലഘുലേഖകൾ കിട്ടും. അത് നിങ്ങൾ കൊണ്ടുവരുന്നവരോട് തഫ്സീറുകളിൽ ഏതെങ്കിലും മുഫസ്സിറുകൾ അപ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പ്രാമാണികമായ ഏതെങ്കിലും ഒരാൾ അതിനപ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ സാധിക്കണം നമുക്ക്. എന്തായത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് തീർച്ചയായും നാം ഇതിനെ അവതരിപ്പിച്ചത്. ഈ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ച എവിടെയാ? അനുഗ്രഹീതമായ രാത്രിയില. ഏതാ രാത്രി? ലൈലത്തുൽ ഖദറിനേക്കാൾ അനുഗ്രഹീതമായ രാത്രി വേറുണ്ടോ? പരിശോധിക്കണം. സൂറത്ത് ഖദർ ഓതി നോക്കിയാൽ മതി അതിന്റെ പ്രത്യേകത അറിയാൻ പറ്റും. അല്ലെ, വിശുദ്ധ ഖുർആൻ റമളാ മാസത്തിൽ ലൈലത്തുൽ ഖദർ എന്നുണ്ടാവുന്ന റമളാനിന്റെ അവസാന 10 ഒറ്റയിട്ട രാത്രികളിൽ, അല്ലെ, ഒറ്റയിട്ട രാവുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാതെ ആ ദിവസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ആ ദിവസത്തെയാണ് ലൈലത്തുൽ മുബാറക എന്ന് സൂറത്തു ദുഹാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചിട്ടുള്ളത്. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. തീർച്ചയായും നാം നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനുമാണ് എന്ന് അല്ലാഹ് പഠിപ്പിച്ചു. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും ആ ആ രാത്രിയിലാണ് വേർതിരിക്കപ്പെടുന്നത്. യുക്തി സമ്പൂർണമായ എല്ലാ കാര്യങ്ങളും ആ രാത്രിയിൽ പോകുന്നത് ലൈലത്തുൽ മുബാറക്കയിലേക്കാണ്, അനുഗ്രഹീതമായ രാത്രിയിലേക്കാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ വേണം. ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഖൂലുല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വതആല മുഖ്ബിറൻ അനിൽ ഖുർആനിൽ അദീം, ഖുർആനിനെ കുറിച്ചാണ് ഇവർ അറിയിക്കുന്നത്. ഖുർആൻ ഇറങ്ങിയെന്നാണ് അല്ലാഹു ഈ പറയുന്നത്. അതേതാണ്? ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക, അല്ലാഹു അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹീതമായ രാത്രിയിലാണ്. വഹിയ ലൈലത്തുൽ ഖദർ, അതേതാണ്? ലൈലത്തുൽ ഖദർ ആണ് കേട്ടോ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മാത്രമല്ല ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാത്രം മാസം റമദാൻ ആണല്ലോ, ആ റമദാനിലാണല്ലോ ലൈലത്തുൽ ഖദർ എന്ന് അദ്ദേഹം അതിന് ചേർത്ത് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫീഹാ യുഫ്റഖു, ആ രാത്രിയിൽ വേർതിരിക്കപ്പെടും. എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താ? ഐ ഫീ ലൈലത്തുൽ ഖദർ, എവിടെയാണത്? ലൈലത്തുൽ ഖദറിലാണ്. അതുകൊണ്ട് ഖുർആൻ സാബാ 15 എഴുതപ്പെട്ടെന്ന് ആരും വിശ്വസിക്കണ്ട. അങ്ങനെ രാത്രിക്ക് പുണ്യത കൽപ്പിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്നു എങ്കിൽ അതിന്റെ പിന്നാലെ പോകുന്നവർ പോകട്ടെ, പക്ഷെ പരലോകമുണ്ട്, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സൈത്താനെ സംബന്ധിച്ചിടത്തോളം, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ പാപം ചെയ്യുന്നതിനേക്കാൾ സൈത്താൻ ഇഷ്ടം എന്ത് ചെയ്യാനാണ്? ബിദ്അത്ത് ചെയ്യാനാണ്. എന്താ കാരണം? ഒരാൾ പാപം ചെയ്തു, തെറ്റ് ചെയ്തു, ആ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ എന്ത് ചെയ്യും? തൗബയും, അല്ലാഹുവേ വന്നുപോയി പൊറുക്കണം. എന്നാൽ ബിദ്അത്ത് ചെയ്താലോ? പരലോകത്ത് പുണ്യം ചെയ്യണമെന്ന് കരുതിയാ ചെയ്യുന്നത്, അതിനവൻ തൗബ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ആ ബിദ്അത്ത് ആവർത്തിച്ചതിന്റെ പേരിൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. അതുമാത്രമല്ല, ഹൗദുൽ കൗസർ എന്ന അതിമഹത്തായ പാനീയത്തെ തടയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെയാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി وصلى الله على محمد وعاله وصحبه اجمعين يا ايها الذين امنوا اتقوا الله عباد الله ولا تموتن الا وانتم مسلمون സഅബാൻ മാസത്തിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പ്രമാണങ്ങൾ പഠിപ്പിക്കാത്ത ഒരു അമൽ ചെയ്താൽ പരലോകത്ത് അതിന് പ്രതിഫലമല്ല ഉണ്ടാവുക, മറിച്ച് അനുഗ്രഹങ്ങൾ തടയപ്പെടുകയും ശിക്ഷ ലഭിക്കുകയാണ് ചെയ്യുക എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് അന്ന് സാധാരണ നടക്കാറുള്ള പല കാര്യങ്ങളിലും എല്ലാം ഒഴിവാക്കും, പക്ഷെ ഭക്ഷണം നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കും, ഭക്ഷണം അല്ലേ നമ്മൾ പറയാം. അത്രയും പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഏതൊരു കാര്യത്തിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കപ്പെട്ടോ അതിലേക്കാണ് അത് പോവുക. അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള ഭക്ഷണ വിതരണത്തിന്റെ ക്യൂവിൽ അംഗങ്ങളായി നിൽക്കാനും ചെയ്യേണ്ടതില്ല, ശ്രമിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അതിഉല്ലാഹ വഅതിഉർ റസൂൽ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, അല്ലാന്റെ റസൂലിനെ അനുസരിക്കണം, അല്ലാഹനെ നിങ്ങൾ അനുസരിക്കണം, അല്ലാന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വല തുബ്തിലു അഅമാലകും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിഷ്ഫലമാക്കി കളയരുത്. അഥവാ അല്ലാർക്ക് റസൂലിനും അനുസരിക്കാതെ തോന്നിയതുപോലെ നിങ്ങൾ അമൽ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. അത്തരം അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകല്ലേ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. ആരോടെ പറഞ്ഞത്? വിശ്വാസികളോടാണ്. അവിശ്വാസികളാണ് ചെയ്യുന്നതെന്ന് അർത്ഥം, വിശ്വാസികളായി അഭിനയിക്കുന്നവരാണ് ചെയ്യുന്നതെന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഇഖ്ലാസും ഞാൻ നല്ല ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നല്ല സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു എന്ന് കരുതിയിട്ട് അത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാരണമല്ല. അല്ലാഹു റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളിലാണ് എന്തു വേണ്ടത്? ഇഖ്ലാസും ഇത്തിബാഉ റസൂലൊക്കെ വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബ, അല്ലാഹു തൗബ തടയും, പശ്ചാത്തപിച്ചാൽ അല്ലാഹു അത് എന്ത് ചെയ്യില്ല? സ്വീകരിക്കൂല, അല്ലാഹു മറയിടും. അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, ഓരോ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്നും. ബിദ്അത്ത് ചെയ്യുന്ന ആള് തൗബ ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കില്ല ഏതുവരെ? ഹത യദഅ ബിദ്അതഹു, അവനവന്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നവരെ. ണ്ടോ, ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നുണ്ട്, ആ ബിദ്അത്തിന്റെ കൂടെയാണ് മറ്റു പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് തേടുന്നത് എങ്കിൽ ആ തൗബയ്ക്കും അവന്റെയും ഇടയിൽ, റബ്ബിന്റെയും ഇടയിൽ മറവീഴും. പിന്നെ ആ തൗബ സ്വീകരിക്കണം എന്തു വേണം? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകൾ അവൻ ഒഴിവാക്കുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ റസൂൽ പറഞ്ഞു, മൻ അഹ്ദത അഹ്ദത, ആരെങ്കിലും ദീനിലേക്ക് പുതിയതായ ഒരു സമ്പ്രദായം കൊണ്ടുവന്നാൽ, ദീനിൽ ഇതുവരെ പരിചയമില്ലാത്ത, റസൂലിനോ സഹാബത്തിനോ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു നടപടിക്രമം നിങ്ങൾ ചെയ്തോ പരലോകത്ത് നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ കടന്നു വന്നാൽ ഫഅലൈഹി, എന്നാൽ അവന്റെ മേലുണ്ടാകും, ആ കടന്നു വരുന്നവന്റെ മേലുണ്ടാകും ലഅനതുല്ലാഹ്, അല്ലാഹുടെ ശാപം ഉണ്ടാവും, അല്ലാഹു അവനെ ശപിക്കും. വൽ മലായിക, മലക്കുകളും അവനെ ശപിക്കും. എന്തോ നിസ്സാര കാര്യമല്ല ബിദഅത്ത്, ബിദഅത്തല്ലേ, ശിർക്കൊന്നല്ലല്ലോ. സമൂഹത്തിന്റെ ഐക്യമല്ലേ നമുക്ക് പ്രധാനം, സമൂഹത്തിൽ എന്തിനാ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഒഴുകുന്നത് പോലെ അങ്ങ് ഒഴുകാം, എന്തിനപ്പോ ഞാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പോവല്ല വേണ്ട. അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? അല്ലാഹ് അവനെ ശപിക്കും, അല്ലാന്റെ മലക്കുകൾ അവനെ ശപിക്കും, സകല മനുഷ്യരും അവനെ ശപിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിസ്സാര കാര്യമുള്ളത്. അതുകൊണ്ട് ചിലപ്പോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഒരു കുടുംബം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ 150 കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊന്നും ആ ബിദഅത്തിലേക്ക് ചേർന്ന് നിൽക്കാനോ അതല്ലെങ്കിൽ അനാചാരത്തിലേക്ക് ചേർന്ന് നിൽക്കാനോ ഉള്ള ഒരു കാരണമായി നമ്മൾ ആരും മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് സഹാബത്തിന്റെ ജീവിതം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക, അവരും അതേപോലെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. മാരകമായ പീഡനങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും സ്വർഗത്തിന് വേണ്ടി സഹിച്ചവരും അനുഭവിച്ചവരുമാണ് അവർ. പക്ഷേ നമ്മൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അതിലേക്ക് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ വിശ്വാസികളെ നമ്മൾ പരിശോധിക്കുക, നമ്മുടെ ഈമാനിന്റെ ഭാഗങ്ങളിൽ ന്യൂനതകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ സ്വഹാബത്ത് പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും പോകേണ്ടത് എങ്കിൽ പ്രമാണങ്ങളെ പ്രമാണത്തിൽ നിന്ന് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് ഉച്ചരിക്കാൻ പറ്റണം എന്ന ദൃഢബോധത്തോടുകൂടി ജീവിക്കുകയും ചെയ്താൽ പരലോകത്ത് രക്ഷപ്പെടാം. അത്തരം വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.